ഓം ശാന്തി. 15/8/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, അതിരാവിലെ ഉണർന്ന് ചിന്തിക്കൂ, ഞാൻ ഇത്രയും ചെറിയ ആത്മാവ് എത്ര വലിയ ശരീരമാണ് പ്രവർത്തിപ്പിക്കുന്നത്. ആത്മാവായ എന്നിൽ അവിനാശിയായ പാർട്ട് അടങ്ങിയിരിക്കുന്നു. ചോദ്യം: ശിവബാബയ്ക്ക് ഏത് പ്രാക്ടീസ് ഉണ്ട്, ഏത് ഇല്ല? ഉത്തരം: ആത്മാവിനെ ജ്ഞാന രത്നങ്ങളാൽ അലങ്കരിക്കുന്ന പ്രാക്ടീസ് ശിവബാബയ്ക്കുണ്ട്. ബാക്കി ശരീരം അലങ്കരിക്കുന്ന പ്രാക്ടീസ് ഇല്ല. എന്തുകൊണ്ടെന്നാൽ ബാബ പറയുന്നു, എനിക്ക് സ്വന്തമായി ശരീരമില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ശരീരം വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ ശരീരത്തിന്റെ അലങ്കാരം ഈ ആത്മാവ് തന്നെയാണ് സ്വയം ചെയ്യുന്നത്, അല്ലാതെ ഞാനല്ല. ഞാൻ സദാ അശരീരിയാണ്. ഗീതം: ലോകം മാറിയാലും ഞങ്ങൾ മാറില്ല. ഓം ശാന്തി. കുട്ടികൾ, ഈ ഗീതം കേട്ടോ? ആരാണ് കേട്ടത്? ആത്മാവ് ഈ ശരീരത്തിലെ കാതുകളിലൂടെ കേട്ടു. കുട്ടികൾക്കും മനസ്സിലായി ഈ ആത്മാവ് എത്ര ചെറുതാണ്. ആ ആത്മാവ് ഈ ശരീരത്തിലില്ലെങ്കിൽ പിന്നെ ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എത്ര ചെറിയ ആത്മാവിന്റെ ആധാരത്തിലാണ് ഇത്രയും വലിയ ശരീരം പ്രവർത്തിക്കുന്നത്. ഈ രഥത്തിലിരിക്കുന്ന ആത്മാവ് എന്ത് വസ്തുവാണ് എന്നത് ലോകത്തിലെ ആർക്കും അറിയില്ല. അകാലമൂർത്തിയായ ആത്മാവിന്റെ സിംഹാസനമാണിത്. കുട്ടികൾക്കും ഈ ജ്ഞാനം ലഭിക്കുന്നു. എത്ര മനോഹരമായ രഹസ്യയുക്തമായ കാര്യമാണ്. ആരെങ്കിലും ഇങ്ങനെയുള്ള രഹസ്യയുക്തമായ കാര്യം കേൾപ്പിക്കുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ കുട്ടികൾക്കും ഈ ചിന്ത ഉണ്ടാകുന്നു. എത്ര വലിയ ശരീരത്തിലാണ് ഇത്രയും ചെറിയ ആത്മാവ് ഉള്ളത്? ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ശരീരം വിനാശമാകും, ബാക്കി ആത്മാവുണ്ടാകും. ഇത് വളരെ ചിന്തിക്കാനുള്ള കാര്യമാണ്. അതിരാവിലെ ഉണർന്ന് ഇത് ചിന്തിക്കണം. കുട്ടികൾക്ക് ഓർമ്മ വന്നു, ആത്മാവ് എത്ര ചെറുതാണ്, അതിന് അവിനാശിയായ പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഞാൻ ആത്മാവ് എത്ര വണ്ടർഫുൾ ആണ്. ഇത് പുതിയ ജ്ഞാനമാണ്. ഈ ലോകത്തിലെ ആർക്കും അറിയില്ല. ബാബ തന്നെയാണ് വന്ന് പറഞ്ഞു തരുന്നത്. അതാണ് ഓർമ്മിക്കേണ്ടത്. നമ്മൾ ഇത്രയും ചെറിയ ആത്മാക്കൾ എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത്? ശരീരം 5 തത്വങ്ങളാൽ നിർമ്മിച്ചതാണ്. ബ്രഹ്മബാബയ്ക്ക് അറിയാമോ ശിവബാബയുടെ ആത്മാവ് എങ്ങനെയാണ് വരുന്നതും പോകുന്നതും എന്ന്? സദാ ഇതിൽ തന്നെ ഇരിക്കുകയും ഇല്ല. അതിനാൽ ഇതാണ് ചിന്തിക്കേണ്ടത്. ആർക്കും ഒരിക്കലും ലഭിക്കാത്ത ജ്ഞാനമാണ് ബാബ നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഈ ജ്ഞാനം ബ്രഹ്മബാബയുടെ ആത്മാവിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യരിൽ ഒരാൾ പോലും ആത്മാഭിമാനിയല്ല. ആത്മജ്ഞാനം ആരിലുമില്ല. എങ്കിൽ പിന്നെ അച്ഛന്റെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കളെ അച്ഛനാണ് മധുരമധുരമായ മക്കളെ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എത്ര വിവേകശാലികളായി മാറുകയാണ്. ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ പരമാത്മാവിരുന്ന് പഠിപ്പിക്കുന്നു എന്നത് ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കേണ്ട എത്ര വലിയ കാര്യമാണ്. എന്നിട്ടും ജോലി കാര്യങ്ങൾക്കായി പോകുമ്പോൾ മറന്നുപോകുന്നു. ആദ്യം ബാബ ആത്മജ്ഞാനമാണ് നൽകുന്നത്. അത് ലോകത്തിലെ ഒരു മനുഷ്യനിലും ഇല്ല. പാട്ടുമുണ്ടല്ലോ, ആത്മാവും പരമാത്മാവും ഒരുപാട് കാലം വേറിട്ടിരുന്നു. കണക്കുണ്ടല്ലോ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ സംസാരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ നല്ലതോ മോശമോ ആയ കർമ്മം ചെയ്യുന്നത്. ബാബ വന്ന് ആത്മാവിനെ പുഷ്പമാക്കി മാറ്റുന്നു. ആദ്യമാദ്യം ബാബ പറയുന്നത് ഇതാണ്, അതായത് അതിരാവിലെ എഴുന്നേറ്റ് ചിന്തിക്കൂ, ആത്മാവ് എന്താണ്? ആത്മാവാണ് ഈ ശരീരത്തിലൂടെ കേൾക്കുന്നത്. ആത്മാവിന്റെ അച്ഛൻ പരംപിത പരമാത്മാവാണ്. അവരെ പതിതപാവനൻ, ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നു. പിന്നീട് ഒരു മനുഷ്യനെ സുഖസാഗരൻ, ശാന്തിയുടെ സാഗരം എന്നെങ്ങനെ വിളിക്കാൻ കഴിയും? സദാ പവിത്രതയുടെ സാഗരമാണ് എന്ന് ലക്ഷ്മി നാരായണനെ പറയുമോ? ഇല്ല, ഒരേ ഒരു ബാബ തന്നെയാണ് സദാ പവിത്രതയുടെ സാഗരം. മനുഷ്യരാണെങ്കിൽ കേവലം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളുടെ വർണ്ണന നടത്തുന്നു, പ്രാക്ടിക്കൽ അനുഭവമില്ല. ഞാൻ ഈ ശരീരത്തിലൂടെ അച്ഛന്റെ മഹിമ പാടുകയാണ് എന്ന് മനസ്സിലാക്കില്ല. ബാബ നമ്മുടെ വളരെ മധുരമായ അച്ഛനാണ്. ബാബ തന്നെയാണ് സുഖം നൽകുന്നവൻ. ബാബ പറയുന്നു, അല്ലയോ ആത്മാക്കളെ, ഇപ്പോൾ എന്റെ മതമനുസരിച്ച് നടക്കൂ. അവിനാശിയായ ആത്മാവിന് അവിനാശിയായ അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന അവിനാശിയായ മതമാണിത്. അവിടെ വിനാശികളായ ശരീരധാരികൾക്ക് വിനാശിയായ ശരീരധാരികളിൽ നിന്നുമുള്ള മതമാണ് ലഭിക്കുന്നത്. സത്യുഗത്തിൽ നിങ്ങൾ ഇവിടെ നിന്നുള്ള പ്രാലബ്ധം അനുഭവിക്കുന്നു. അവിടെ ഒരിക്കലും തലതിരിഞ്ഞ മതം ലഭിക്കുകയില്ല. ഇപ്പോഴുള്ള ശ്രീമതം തന്നെ അവിനാശിയായി മാറുന്നു. അത് പകുതി കൽപ്പം നടന്നു വരുന്നു. ഇത് പുതിയ ജ്ഞാനമാണ്. ഇതിനെ ഗ്രഹിക്കാൻ എത്ര ബുദ്ധി വേണം? പിന്നെ പ്രാവർത്തികമാക്കണം. ആരാണോ ആരംഭത്തിൽ വളരെയധികം ഭക്തി ചെയ്തത്, അവർക്കേ നല്ല രീതിയിൽ ധാരണ ചെയ്യാൻ സാധിക്കൂ. ഇത് മനസ്സിലാക്കണം. അഥവാ എന്റെ ബുദ്ധിയിൽ ഇത് നല്ല രീതിയിൽ ധാരണ ആവുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ആരംഭം മുതൽ ഭക്തി ചെയ്തിട്ടില്ല. ബാബ പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അച്ഛനോട് ചോദിക്കൂ. എന്തുകൊണ്ടെന്നാൽ ബാബ അവിനാശിയായ സർജനാണ്. ബാബയെ സുപ്രീം സോൾ എന്നും വിളിക്കും. ആത്മാവ് പവിത്രമാകുമ്പോൾ അതിന് മഹിമയുണ്ടാകുന്നു. ആത്മാവിന് മഹിമയുണ്ടെങ്കിൽ ശരീരത്തിനും മഹിമയുണ്ടാകുന്നു. ആത്മാവ് തമോ പ്രധാനമാണെങ്കിൽ ശരീരത്തിനും മഹിമയില്ല. ഈ സമയം നിങ്ങൾ കുട്ടികൾക്ക് വളരെ ഗുഹ്യമായ ബുദ്ധി ലഭിക്കുന്നു. ആത്മാവിന് തന്നെയാണ് ലഭിക്കുന്നത്. ആത്മാവിന് എത്ര മധുരമായി മാറണം! എല്ലാവർക്കും സുഖം നൽകണം. ബാബ എത്ര മധുരമാണ്! ആത്മാക്കളെയും വളരെയധികം മധുരമാക്കി മാറ്റുന്നു. ആത്മാവ് യാതൊരു അകർത്തവ്യ കാര്യവും ചെയ്യരുത്. ഇതിനുള്ള അഭ്യാസം ചെയ്യണം. എന്നിൽ നിന്നും ഒരു അകർത്തവ്യവും ഉണ്ടാകുന്നില്ലല്ലോ എന്നത് പരിശോധിക്കണം. ശിവബാബ എപ്പോഴെങ്കിലും അകർത്തവ്യ കാര്യം ചെയ്യുമോ? ഇല്ല. ബാബ വരുന്നത് തന്നെ ഉത്തമത്തിലും ഉത്തമമായ മംഗളകരമായ കാര്യം ചെയ്യുവാനാണ്. എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. അതിനാൽ അച്ഛൻ എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, അതുതന്നെയാണ് മക്കളും ചെയ്യേണ്ടത്. ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആരാണോ ആരംഭം മുതൽ വളരെയധികം ഭക്തി ചെയ്തത്, അവരുടെ ബുദ്ധിയിലേ ഈ ജ്ഞാനം നിൽക്കുകയുള്ളൂ. ഇപ്പോഴും ദേവതകൾക്ക് അനേകം ഭക്തരുണ്ട്. തന്റെ തല നൽകാനും തയ്യാറാണ്. കൂടുതൽ ഭക്തി ചെയ്തവരുടെ പിന്നാലെ കുറവ് ഭക്തി ചെയ്തവർ നടക്കും. അവരുടെ മഹിമ പാടും. അവിടെ സ്ഥൂലത്തിൽ എല്ലാം കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഗുപ്തമാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ മുഴുവൻ ചക്രവുമുണ്ട്. ഇതും കുട്ടികൾക്ക് അറിയാം. ബാബ നമ്മെ പഠിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകും. എവിടേക്കാണോ മുഴുവൻ ആത്മാക്കളും പോകുന്നത്, അതാണ് നമ്മുടെ വീട്. അവിടെ ശരീരം പോലും ഇല്ല, പിന്നെങ്ങനെ ശബ്ദമുണ്ടാകും? ആത്മാവില്ലാതെ ശരീരം ജഡമാണ്. മനുഷ്യർക്ക് ശരീരത്തോട് എത്ര മോഹമാണ്! ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ പിന്നെയുള്ളത് 5 തത്വങ്ങളാണ്. അതിനോടും എത്ര സ്നേഹമാണ്! ഭാര്യ തന്റെ പതിയുടെ ചിതയിലേക്കും ചാടുന്നതിന് തയ്യാറാണ്. ശരീരത്തോട് എത്ര മോഹമാണ്! ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് മുഴുവൻ ലോകത്തോടും നഷ്ടമോഹ ആകണം. ഈ ശരീരം നശിക്കാനുള്ളതാണ്, അതിനാൽ അതിൽ നിന്നും മോഹം ഇല്ലാതാവണമല്ലോ. പക്ഷേ വളരെയധികം മോഹമുണ്ട്. ബ്രാഹ്മണരെ കഴിപ്പിക്കുന്നു, ഇന്നയാളുടെ ശ്രാദ്ധമാണ് എന്ന് ഓർമ്മിക്കാറില്ലേ? നിങ്ങൾ കുട്ടികളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഡ്രാമയിൽ ഓരോരുത്തരും അവരവരുടെ പാർട്ടാണ് അഭിനയിക്കുന്നത്. ഈ സമയത്ത് നാം നഷ്ടമോഹയായി മാറണം എന്ന ജ്ഞാനം നിങ്ങളിലുണ്ട്. മോഹജീത് രാജാവിന്റെ കഥയും ഉണ്ടല്ലോ. വേറെ മോഹജീത് രാജാവൊന്നുമില്ല. ഇവിടെ അനേകം കഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ അകാല മൃത്യു ഉണ്ടാകില്ല, അതിനാൽ ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ഈ സമയം നിങ്ങളെ മോഹജീതാക്കി മാറ്റുകയാണ്. സ്വർഗത്തിൽ മോഹത്തെ ജയിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു. എങ്ങനെയാണോ രാജാവ്, അതുപോലെ തന്നെയായിരുന്നു പ്രജകളും. അത് നഷ്ടമോഹരുടെ രാജധാനിയാണ്. രാവണ രാജ്യത്തിൽ മോഹമുണ്ടാകും, അവിടെയാണെങ്കിൽ വികാരങ്ങൾ ഉണ്ടാകില്ല, രാവണ രാജ്യമേ ഇല്ല, രാവണന്റെ രാജധാനി ഇല്ലാതാകും. രാമരാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബ ഈ ശരീരത്തിലിരുന്നു കൊണ്ടും ദേഹി അഭിമാനിയാണ്. ലോണിന് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വീടിനോടും മോഹമുണ്ടാകും. വീട് നല്ല രീതിയിൽ അലങ്കരിക്കുന്നു, എന്നാൽ ഇവരെ അലങ്കരിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ ബാബ അശരീരിയാണല്ലോ. ബാബയ്ക്ക് അലങ്കരിക്കുന്ന ഒരു ശീലവുമില്ല. ബാബയ്ക്ക് അവിനാശിയായ ജ്ഞാനരത്നങ്ങളാൽ കുട്ടികളെ അലങ്കരിക്കുന്ന ശീലമേ ഉള്ളൂ. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യ രഹസ്യം പറഞ്ഞു തരുന്നു. ശരീരം അപവിത്രം തന്നെയാണ്. ഇതിനെപ്പോൾ പുതിയ ശരീരം ലഭിക്കുന്നുവോ അപ്പോൾ പവിത്രമായിരിക്കും. ഈ സമയത്ത് ഇത് പഴയ ലോകമാണ്, ഇത് അവസാനിക്കാനുള്ളതാണ്. ഇത് ലോകത്തിലെ ആർക്കും അറിയില്ല, പതുക്കെ പതുക്കെ അറിയാൻ തുടങ്ങും. പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ഇത് ബാബയുടെ തന്നെ ജോലിയാണ്. ബാബ തന്നെയാണ് വന്ന് ബ്രഹ്മാവിലൂടെ പ്രജകളെ രചിച്ച് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. നിങ്ങൾ പുതിയ ലോകത്തിലാണോ? അല്ല, പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. അതിനാൽ ബ്രാഹ്മണരുടെ കൊടുമയും ഉയർന്നതാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബാബയുടെ സന്മുഖത്ത് വരുമ്പോൾ ആദ്യം ഓർമ്മിക്കണം, ഞാൻ ഈശ്വരനായ അച്ഛന്റെ സന്മുഖത്തേക്കാണ് പോകുന്നത്. ശിവബാബ നിരാകാരനാണ്. എങ്ങനെ നമുക്ക് ബാബയുടെ സന്മുഖത്ത് എത്താൻ കഴിയും? അതിനാൽ ആ ബാബയെ ഓർമ്മിച്ച് പിന്നീട് ബാബയുടെ സന്മുഖത്തേക്ക് വരണം. നിങ്ങൾക്കറിയാം, ബാബ ഇദേഹത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ ശരീരം പതീതമാണ്. ശിവബാബയുടെ ഓർമ്മയിലല്ലാതെ ഏതെങ്കിലും കർമ്മം ചെയ്താൽ അത് പാപമായി തീരുന്നു. നമ്മൾ ശിവബാബയുടെ അടുത്തേക്കാണ് പോകുന്നത്. പിന്നീട് അടുത്ത ജന്മത്തിൽ വേറെ സംബന്ധികളായിരിക്കും. അവിടെ ദേവതകളുടെ മടിയിലേക്ക് പോകും. ഈ ഭഗവാന്റെ മടിത്തട്ട് ഒരു തവണ മാത്രമാണ് ലഭിക്കുന്നത്. മുഖത്തിലൂടെ പറയുന്നു, ബാബ ഞാൻ അങ്ങയുടേതായി മാറിയിരിക്കുന്നു. ഒരിക്കലും കാണുക പോലും ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. പുറത്താണ് താമസിക്കുന്നത്. ശിവബാബ ഞങ്ങൾ അങ്ങയുടെ കുട്ടിയായി മാറിയിരിക്കുന്നു എന്ന് എഴുതും. ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ആത്മാവ് പറയുന്നു, ഞാൻ ശിവബാബയുടേതായി മാറിയിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ പതീതരുടെ മടിത്തട്ടിലായിരുന്നു. ഭാവിയിൽ പവിത്രമായ ദേവതയുടെ മടിത്തട്ടിലെത്തും. ഈ ജന്മം ദുർലഭമാണ്. നിങ്ങളിവിടെ സംഗമയുഗത്തിലാണ് വജ്രസമാനമായി മാറുന്നത്. സാഗരവും നദികളും സംഗമിക്കുന്നതിനെയൊന്നുമല്ല സംഗമയുഗം എന്ന് പറയുന്നത്. രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ബ്രഹ്മപുത്ര സാഗരത്തിൽ ചെന്ന് ചേരുന്ന ഏറ്റവും വലിയ നദിയാണ്. നദികൾ ചെന്ന് സാഗരത്തിൽ പതിക്കുന്നു. നിങ്ങളും സാഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന ജ്ഞാന നദികളാണ്. ജ്ഞാനസാഗരൻ ശിവബാബയാണ്. ഏറ്റവും വലിയ നദി ബ്രഹ്മപുത്രയാണ്. ഇവരുടെ പേര് ബ്രഹ്മാവാണ്. സാഗരവുമായി ഇത് എത്ര യോജിച്ചിരിക്കുന്നു! നിങ്ങൾക്കറിയാം നദികൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്. സാഗരത്തിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. പിന്നീട് സാഗരത്തിൽ തന്നെ ചെന്ന് പതിക്കുന്നു. സാഗരത്തിൽ നിന്നും മധുര ജലം ആകർഷിക്കുന്നു. സാഗരത്തിന്റെ കുട്ടികൾ പിന്നീട് സാഗരത്തിലേക്ക് തന്നെ ചെന്ന് പതിക്കുന്നു. നിങ്ങളും ജ്ഞാനസാഗരനിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. പിന്നീട് എല്ലാവരും എവിടെയാണോ ബാബ വസിക്കുന്നത് അവിടേക്ക് പോകും. അവിടെയാണ് നിങ്ങൾ ആത്മാക്കളും വസിക്കുന്നത്. ജ്ഞാനസാഗരൻ വന്ന് നിങ്ങളെ പവിത്രവും മധുരമുള്ളതുമാക്കി മാറ്റുന്നു. ഉപ്പുരസമുള്ള ആത്മാവിനെ മധുരമുള്ളതാക്കി മാറ്റുന്നു. അഞ്ചു വികാരങ്ങളാകുന്ന ഉപ്പുരസം നിങ്ങളിൽ നിന്നും വേറിടുന്നു. അപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുന്നു. ബാബ വളരെയധികം പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. നിങ്ങൾ എത്ര സതോ പ്രധാനമായിരുന്നു! സ്വർഗത്തിലായിരുന്നു വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തീർത്തും മോശമായിരിക്കുന്നു. രാവണൻ നിങ്ങളെ എന്താക്കി മാറ്റി? അമൂല്യ വജ്രസമാനമായ ജന്മം എന്ന് ഭാരതത്തിൽ തന്നെയാണ് മഹിമ പാടുന്നത്. ബാബ ചോദിക്കുന്നു, നിങ്ങൾ കക്കയ്ക്ക് പിന്നാലെ എന്തിനാണ് പോകുന്നത്? കക്കകൾ അധികം ആവശ്യമില്ലല്ലോ. പാവങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഇവിടം ഞങ്ങൾക്ക് സ്വർഗം തന്നെയാണ് എന്ന് പറയും ധനികർ. നിങ്ങൾ കുട്ടികൾക്കറിയാം ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരുടെ എല്ലാം ജന്മം ഇപ്പോൾ കക്കയ്ക്ക് സമാനമാണ്. നമ്മളും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ബാബ നമ്മെ എന്താക്കി മാറ്റുന്നു? പ്രധാന ലക്ഷ്യമുണ്ടല്ലോ. നമ്മൾ നരനിൽ നിന്നും നാരായണനായി മാറുന്നു. ഭാരതം ഇപ്പോൾ കക്കയ്ക്ക് സമാനം വിലയില്ലാത്തതാണ്. ഭാരതവാസികൾക്ക് ഇത് അറിയുകയേയില്ല. ഇവിടെ നിങ്ങൾ അബലകൾ എത്ര സാധാരണമാണ്! ഏതെങ്കിലും വലിയ ആളുകളുണ്ടെങ്കിൽ അവർക്കിവിടെ ഇരിക്കാൻ ഇഷ്ടമല്ല. ബാബ പറയുന്നു, ഞാൻ ഏഴകളുടെ തോഴനാണ്. ഭഗവാൻ പാവങ്ങളുടെ രക്ഷ ചെയ്യും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എത്ര ധനികരായിരുന്നു. ഇപ്പോൾ വീണ്ടും ആവുകയാണ്. നിങ്ങൾ കോടാനുകോടികൾക്ക് അധിപതി ആവുകയാണ് എന്ന് ബാബ എഴുതാറുമുണ്ട്. അവിടെ ആപത്തുകളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നോക്കൂ, പൈസയ്ക്ക് വേണ്ടി എത്ര തെറ്റുകൾ ചെയ്യുന്നു! കൈക്കൂലി എത്രയാണ് വാങ്ങുന്നത്! പൈസ മനുഷ്യർക്ക് വേണമല്ലോ. നിങ്ങൾ കുട്ടികൾക്കറിയാം ബാബ നമ്മുടെ ഖജനാവ് നിറച്ചു തരികയാണ്. പകുതി കൽപ്പത്തിലേക്കായി എത്ര ധനം വേണോ അത്രയും എടുക്കൂ. പക്ഷേ പുരുഷാർത്ഥം പൂർണമായും ചെയ്യണം. തെറ്റ് ചെയ്യരുത്. ഫോളോ ഫാദർ എന്ന് പറയാറുണ്ട്. അച്ഛനെ ഫോളോ ചെയ്താൽ ഇതായി മാറും. നരനിൽ നിന്നും നാരായണൻ, നാരിയിൽ നിന്നും ലക്ഷ്മി വളരെ വലിയ പരീക്ഷയാണ്. ഇതിൽ അല്പം പോലും തെറ്റ് ചെയ്യരുത്. ബാബ ശ്രീമതം നൽകിയാൽ അതനുസരിച്ച് നടക്കണം. നിയമം, വിധി ഇവ തെറ്റിക്കരുത്. ശ്രീമതത്തിലൂടെയേ നിങ്ങൾ ശ്രേഷ്ഠമായി മാറൂ. ലക്ഷ്യം വളരെ വലുതാണ്. തന്റെ ദിവസേനയുള്ള കണക്ക് വെക്കൂ. സമ്പാദിച്ചോ അതോ നഷ്ടമുണ്ടാക്കിയോ? ബാബയെ എത്ര ഓർമ്മിച്ചു! എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തു! അന്ധരുടെ ഊന്നുവടി നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം ലഭിച്ചിട്ടുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബ എത്ര മധുരമാണോ അതുപോലെ മധുരമായി മാറി എല്ലാവർക്കും സുഖം നൽകണം. യാതൊരു അകർത്തവ്യ കാര്യവും ചെയ്യരുത്. ഉത്തമത്തിലും ഉത്തമമായ മംഗളകാരിയായ കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. രണ്ട്, കക്കകൾക്ക് പിന്നാലെ അലയരുത്. പുരുഷാർത്ഥം ചെയ്ത് തന്റെ ജീവിതം വജ്രസമാനമാക്കി മാറ്റണം. ഉപേക്ഷ കാണിക്കരുത്. വരദാനം: നിശ്ചയമാകുന്ന കാലുകൾ ഇളകാതെ വയ്ക്കുന്ന സദാ നിശ്ചയ ബുദ്ധി നിശ്ചിന്ത ആത്മാവായി ഭവിക്കട്ടെ. ഏറ്റവും വലിയ രോഗമാണ് ചിന്ത. ഇതിനുവേണ്ടി ഡോക്ടർമാരുടെ പക്കൽ മരുന്നില്ല. പ്രാപ്തികൾക്കായി ഉത്കണ്ഠാകുലരായ ആളുകൾ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം പ്രാപ്തികൾ മുന്നോട്ടോടുന്നു. അതിനാൽ നിശ്ചയത്തിന്റെ കാലുകൾ സദാ ഇളകാത്തതായിരിക്കണം. സദാ ഒരു ബലം ഒരു വിശ്വാസം എന്ന കാലുകൾ ഇളകാതെ ഇരിക്കുകയാണെങ്കിൽ വിജയം നിശ്ചിതമായിരിക്കും. മായ ഇളക്കാൻ വേണ്ടി വിവിധ രൂപത്തിൽ വരും. പക്ഷെ മായയ്ക്ക് ഇളക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ നിശ്ചയമാകുന്ന കാലുകൾ ഇളകാതിരുന്നാൽ നിശ്ചിന്തമായി ഇരിക്കുന്ന വരദാനം ലഭിക്കും. ശ്ലോകൻ: ഓരോരുത്തരുടെയും വിശേഷതകൾ നോക്കിക്കൊണ്ടിരിക്കൂ, എങ്കിൽ താങ്കൾ വിശേഷ ആത്മാവായി മാറും. അവ്യക്ത സൂചന: സഹജ യോഗിയായി മാറുന്നതിനു വേണ്ടി പരമാത്മസ്നേഹത്തിന്റെ അനുഭവിയായി മാറൂ. താങ്കൾ ഗോപഗോപികകളുടെ ചരിത്രം പാടിക്കഴിഞ്ഞിരിക്കുന്നു. സർവസംബന്ധങ്ങളുടെയും സുഖം എടുക്കുകയും അതോടൊപ്പം അലിഞ്ഞു ചേരുകയും, അതായത് സർവസംബന്ധങ്ങളിലും സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. ആരെങ്കിലും സ്നേഹത്തോടെ കണ്ടുമുട്ടുമ്പോൾ ആ സമയം സ്നേഹ കൂടിക്കാഴ്ചയുടെ വാക്കുകൾ പറയുന്നത് അവർ പരസ്പരം ലയിച്ചു അല്ലെങ്കിൽ രണ്ടും ലയിച്ച് ഒന്നായി എന്നാണ്. അപ്പോൾ ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞുചേർന്ന് അർത്ഥം ബാബയുടെ സ്വരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഓം ശാന്തി.